ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കേണ്ടതിന് വിവിധ സ്ഥലങ്ങളിലും വന്നിരിക്കുന്ന എല്ലാ സഹോദരങ്ങൾക്കും കർത്തൃ ദാസന്മാർക്കും സ്നേഹവും തന്നെ ലോകമെങ്ങും ഈ പ്രസംഗം ശ്രവിക്കുന്ന എല്ലാ സഹോദരങ്ങൾക്കും വിനീതമായ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഗലാത്യ ലേഖനം എന്ന 4-5 അധ്യായങ്ങൾ ഹാഗാർ എന്ന അറബ് ദേശ സീനായ് മലയെ കുറിക്കുന്നു. അത് ഇപ്പോഴത്തെ യെരുശലേമിനോടൊക്കുന്നു. ഇപ്പോഴത്തെ യെരുശലേം എന്ന് പറഞ്ഞാൽ പൗലോസ് അതെഴുതിയ സമയത്ത് യഹൂദന്മാരുടെ ദേവാലയം വരുന്ന യഹൂദന്മാരുടെ കേന്ദ്രസ്ഥാനമായ യെരുശലേം പട്ടണവും സീനായ് മലയെ തുല്യമാക്കുകയാണ് പൗലോസ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ പെരുന്നാളുകളും അവിടുത്തെ പൗരോഹിത്യം ഒന്നും പുതിയ നിയമസഭയ്ക്ക് ബാധകമല്ല. അത് പഴയ നിയമത്തിന്റെ ഹാഗാറിന്റെ നിയമത്തിന് തുല്യമാണത്. ദാസന്മാരുടെ അടിമകളുടെ മതമാണ്. ദൈവത്തിന്റെ അടിമകളാണവർ. നമ്മളോ ദൈവത്തിന്റെ പുത്രന്മാരാണ്. പടിനിയമത്തിന്റെയും പുതിയത്തിന്റെ വ്യത്യാസം നോക്കുക. ആകാരീനായ്മ കുറിച്ച് അതിപ്പോഴത്തെ യെരുശലേമിനോടൊക്കുന്നു. അത് തന്റെ മക്കളോടുകൂടെ അടിമയിലല്ലോ ഇരിക്കുന്നത്. യെരുശലേം അടിമത്തത്തിലാണ്. റോമൻ ഭരണത്തിന്റെ അടിമത്തത്തിലാണ് യെരുശലേം കിടക്കുന്നത്. അപ്പോൾ അടിമകളാണെന്നുള്ളതിന് തെളിവാണത്. മീതയുള്ള യെരുശലേമോ സ്വതന്ത്രയാകുന്നു. മീതയുള്ള യെരുശലേം അതേതാ പുത്രനാം യെരുശലേം, അതേതാ ദൈവശില്പിയായ ധർമ്മജാടിസ്ഥാനമുള്ളതുമായ നഗരം സ്വർഗസിയോൻ. അതാണ് നമ്മുടെ അമ്മ. നമുക്ക് ഈ ലോകത്തിലെ യെരുശലേം എന്ന് പറഞ്ഞാൽ പുണ്യസ്ഥലമൊന്നുമല്ല. പാപത്തിന്റെ ശാപമുണ്ടായ ഭൂമിയിൽ പുണ്യസ്ഥലം എവിടെ? പാപത്താൽ ശപിക്കപ്പെട്ട് മുള്ളും പറക്കാരിയും മുളയ്ക്കുന്ന ഭൂമിയിൽ ഒരു മണ്ണിനും പുണ്യമില്ല. സ്വർഗീയമായതാണ് പുണ്യമായത്. സ്വർഗീയ യെരുശലേം അതാണ് നമ്മുടെ അമ്മ. സ്വർഗീയ യെരുശലേം അതിനാണ് നമ്മൾ നോക്കിപ്പാർക്കുന്നത്. സ്വർഗീയ യെരുശലേം അബ്രഹാമും ഇസഹാക്കും യാക്കോബും ഇവിടെ പരദേശികൾ എന്ന് പറഞ്ഞ് പാർക്കാൻ കാരണം അവർ വരുവാനുള്ളവരെ നോക്കിയതാണ്. നമ്മളും അതുപോലെ വരുവാനുള്ള സ്വർഗീയ യെരുശലേമിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു ജനമാണ്. ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന നഗരമില്ല. പ്രത്യാശയുള്ളവർ കയ്യുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. മീതയുള്ള യെരുശലേമോ സ്വതന്ത്രയാകുന്നു. അവൾ തന്നെ നമ്മുടെ അമ്മ. ഇനി യെശയ്യാപ്രനു 54:1 പൗലോസ് ഉദ്ധരിക്കുകയാണ്. പ്രസവിക്കാത്ത മച്ചയെ ആനന്ദിക്കുക, നോവ് കിട്ടാത്തവളെ പൊട്ടിയാർക്കുക. ഏകാഗ്രിയുടെ മക്കൾ ഭർത്താവുള്ളവരുടെ മക്കളേക്കാൾ അധികം. കോൺട്രഡിക്ടറി പ്രസ്താവനയാണ്. ഭർത്താവില്ലാതെ മക്കളുണ്ടാകത്തില്ല. പക്ഷേ ഏകാഗ്രിക്ക് ഭർത്താവില്ലാത്തവൾക്ക് ഭർത്താവുള്ളവളുടെ മക്കളേക്കാൾ അധികം എന്ന് പറഞ്ഞിരിക്കുന്നത് ആത്മീയ അർത്ഥത്തിലാണ്. ഒരു ഫിസിക്കൽ കോസ് വേണം മക്കൾക്ക്. മക്കൾ ജനിക്കണമെങ്കിൽ ശാരീരികമായ കാരണം വേണം. ശാരീരിക കാരണമില്ല. ശാരീരിക കാരണമില്ല. ഭർത്താവില്ലെങ്കിൽ ശാരീരിക കാരണമില്ല മക്കൾ ജനിക്കാൻ. ശാരീരിക കാരണമില്ലെങ്കിലും ശാരീരിക കാരണമുള്ളവരെക്കാൾ കൂടുതൽ മക്കൾ. ശാരീരികമായ കാരണമില്ലാതെ ജനിച്ചതാരാ? ജനിച്ചത് ആത്മീക മക്കളാ. ആത്മീയ മക്കൾ ജനിക്കുന്ന പുരുഷന്റെ ഇഷ്ടത്താലല്ല, ജഡത്തിന്റെ ഇഷ്ടത്താലുമല്ല, ദൈവത്തിൽ നിന്നത്രേ ജനിച്ചത്. ആത്മീയ മക്കൾ പിറന്നിരിക്കുന്നു. അത് മാത്രമല്ല, വേറൊരർത്ഥം കൂടെ ഞാൻ പറഞ്ഞു തരാം. ലോകത്തിലെ ഏത് കാര്യം നടക്കുകയാണെങ്കിൽ അതിന്റെ പുറകിൽ ഒരു കോസ് വേണം, ഒരു കാരണം വേണം, ഒരു മാർഗം വേണം, ഒരു വഴി വേണം. വട്ടതെങ്ങനെ നടക്കും? എന്നാൽ ദൈവം ഒരു വഴിയും കാണാത്തതിന്റെ അത്ഭുതം ചെയ്യും, ഒരു മാർഗവുമില്ലാത്ത അത്ഭുതം ചെയ്യും. ഒന്നുമില്ലായ്മ നിനക്ക് വേണ്ടി വിളിച്ചു വരുത്തി തരാൻ കഴിയുന്നവനാ ദൈവം. നീ പറയാ അതിനൊന്നും ഒരു സാധ്യതയില്ലെന്ന് പറയുന്ന ഇടത്ത് അസാധ്യമായ കാര്യങ്ങളെ ദൈവം സാധ്യമാക്കും. ഭർത്താവുള്ളവരുടെ മക്കളെക്കാൾ അധികം ഏകാഗ്രികൾക്ക് മക്കളെ കൊടുക്കുമെന്ന് പറഞ്ഞാൽ ആത്മീയ അർത്ഥമാണ് അതിനുള്ളത്. യാതൊരുവിധ കോസും പറയാനില്ല, യാതൊരുവിധ കാരണവുമില്ല, ഒരു മാർഗവുമില്ല, ഒരു വഴിയും കാണുന്നില്ല, അങ്ങനെ നടക്കാൻ പോകുന്നില്ല എന്ന് പറയുന്ന ഇടത്ത് ദൈവത്തിന്റെ അത്ഭുതം നീ കാണാൻ പോകുകയാണ്. ആമോ സഹോദരന്മാരെ, ഇസഹാക്കിനെ പോലെ വാഗ്ദത്തത്താൽ ജനിച്ച മക്കളാകുന്നു നമ്മൾ. ആരാണ് വാഗ്ദത്തത്താൽ ജനിച്ച മക്കൾ? എന്നാൽ അന്ന് ശരീരപ്രകാരം ജഡപ്രകാരം ജനിച്ച ഇസ്മായേൽ, ആത്മപ്രകാരം ജനിച്ച ഇസഹാക്കിനെ ഉപദ്രവിച്ചതുപോലെ ഇന്നും കാണുന്നു, ഇന്നും കാണുന്നു. ആരാണ് ജഡപ്രകാരം ജനിച്ചവൻ? ആരാണ് ആത്മപ്രകാരം ജനിച്ചവൻ എന്നറിയാനൊരു മാർഗമുണ്ട്. ആരാണ് ഇസ്മായേലിനെ പോലെ ജനിച്ചവൻ? ആരാണ് ഇസഹാക്കിനെ പോലെ ജനിച്ചവൻ എന്നറിയാനൊരു മാർഗമുണ്ട്.
ആരാണോ ഉപദ്രവിക്കുന്നത് അവൻ ഇസ്മായേലിന്റെ ഇനത്തിൽപ്പെട്ടവനാ, ആരാണോ ഉപദ്രവം സഹിക്കുന്നത് അവൻ ഇസഹാക്കിന്റെ ഇനത്തിൽപ്പെട്ടവനാ. മനസ്സിലായവർ കൈയുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യുക. നീ ഉപദ്രവം സഹിച്ചാൽ അതിന്റെ അർത്ഥം നീ ഇസ്മായേലല്ല ഇസഹാക്ക. നിനക്ക് ആരെങ്കിലും ഉപദ്രവിക്കണമെന്ന് തോന്നിയാൽ അതിന്റെ അർത്ഥം നിന്റെ അകത്ത് ഇസ്മായേൽ ഇപ്പോഴും ഉണ്ടെന്നാ. ഇസ്മായേലും ഇസഹാക്കുമായിട്ടുള്ള വ്യത്യാസം ഞാൻ പറഞ്ഞുതരാം. ഇസ്മായേലിന്റെ സ്റ്റാറ്റസ് ദാസിയുടെ മകൻ എന്ന സ്റ്റാറ്റസാ. ഇസഹാക്കിന്റെ സ്റ്റാറ്റസ് മകൻ, അവകാശിയായ മകൻ എന്ന സ്റ്റാറ്റസാ. ദൈവത്തിന്റെ സഭയ്ക്കകത്തും ഇങ്ങനെ കയറിയിരിക്കാം. ഇസ്മായേലിനും കയറിയിരിക്കാം, ഇസഹാക്കിനും കയറിയിരിക്കാം. ഇസ്മായേൽ എങ്ങനെ ഇരിക്കും? അവൻ ദാസിയുടെ മകനെ പോലെ ഇരിക്കും. ഇസഹാക്ക് എങ്ങനെ ഇരിക്കും? അവകാശിയായ മകനെ പോലെ ഇരിക്കും. ഇസ്മായേൽ എന്ത് ചെയ്യണം? ഇസ്മായേൽ അപ്പന്റെ മുമ്പിൽ അപ്പൻ നോക്കുമ്പോഴല്ല ജോലി ചെയ്ത് തിടുക്കത്തിൽ ജോലി ചെയ്ത് കാണിച്ചുകൊണ്ടിരിക്കണം. കാരണം അവൻ എപ്പോഴും അടിമയാണെന്നുള്ള ബോധമാ. ഇസഹാക്ക് എന്ത് ചെയ്യണം? അവൻ അപ്പനോടുള്ള സ്നേഹം കൊണ്ട്, അപ്പനോടുള്ള ഇഷ്ടം കൊണ്ട് അപ്പന്റെ ജോലികൾ അവൻ ചെയ്തു കൊടുക്കും. മറ്റവൻ സ്നേഹം കൊണ്ടല്ല, അവൻ അടിമയായതുകൊണ്ട് ചെയ്തു കൊടുക്കും. അതാണ് വ്യത്യാസം. പ്രവൃത്തി കൊണ്ട്, കർമ്മമാർഗം കൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ശ്രമിക്കുന്നവർ ഇസ്മായേലിന്റെ പിന്തുടർച്ചക്കാരാ. വിശ്വാസമാർഗത്താൽ ദൈവത്തിന്റെ മക്കളാണെന്ന് ബോധ്യമുള്ളവർ ഇസഹാക്കിന്റെ പിന്തുടർച്ചക്കാരാ. നീ ആരാ? നീ ഇസ്മായേലാണോ ഇസഹാക്കാണോ? നീ ഇസ്മായേലാണോ ഇസഹാക്കാണോ? ഒരു പ്രശ്നം ഇതിനകത്ത് ഇല്ലാത്തൊരു പ്രശ്നം ഞാൻ പറയാം. പ്രായോഗികമായിട്ട് കണ്ടുവരുന്ന പ്രശ്നം ശ്രദ്ധിച്ച് കേട്ടോണം. ഇസ്മായേലാണോ? അല്ല, ഇസഹാക്കാണോ? അല്ല, പിന്നെന്താ? ഇസ്മഹാക്ക. ഇസ്മഹാക്ക് എന്ന് പറഞ്ഞാൽ എന്താ? ഇസ്മഹാക്ക് എന്ന് പറഞ്ഞാല് ആരാധിക്കാൻ വരുമ്പോ ഇസഹാക്ക്, അല്ലാത്തപ്പോൾ ഇസ്മായേല്. രണ്ടും കൂടെ ചേർന്ന് ഇസ്മഹാക്കായിട്ട് നടക്കുക. ഇസ്മഹാക്കിനെയല്ല ദൈവത്തിന് വേണ്ടത്, ഇസഹാക്കിനെയാ ദൈവത്തിന് വേണ്ടത്. നിന്റെ കർമ്മം മാർഗം കൊണ്ട് നീ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ശ്രമിച്ചാൽ സാധിക്കയില്ല. നീ വിശ്വാസം മാർഗക്കാരനാ. വിശ്വാസം ചെറിയൊരു കാര്യമല്ല. നിന്റെ അകത്തെ വിശ്വാസം കയറിയതുകൊണ്ട് നിനക്ക് പലതിനെയും വെല്ലുവിളിച്ച് ദൈവസനിലേക്ക് വരാനിടയായത്. നിന്റെ അകത്തെ വിശ്വാസം കയറിയതുകൊണ്ട് നിന്നേക്കാൾ പ്രബലരായ ആളുകൾ, നിന്നേക്കാൾ ശക്തിയുള്ള ആളുകൾ നിന്റെ കുടുംബത്തിൽ തന്നെ നിനക്ക് വിരോധമായി സംസാരിച്ചിട്ടും അതൊന്നും വകവയ്ക്കാതെ ഇറങ്ങിത്തിരിക്കാനുള്ള കാരണം നിന്റെ അകത്ത് വിശ്വാസം കയറിയതുകൊണ്ട്. നിന്റെ അകത്ത് വിശ്വാസം കയറിയതുകൊണ്ട് പ്രതികൂലം വന്നിട്ട് നീ പിന്മാറിപ്പോകാതിരുന്നത്, നിന്റെ അകത്ത് വിശ്വാസം കയറിയതുകൊണ്ട് സന്തോഷത്തോടെ നിനക്ക് ദൈവത്തെ സ്തുതിക്കാൻ ഏത് കഷ്ടകാലത്തും കഴിയുന്നത്, നിന്റെ അകത്ത് വിശ്വാസം കയറിയതുകൊണ്ട് നീ പതറിപ്പോകാത്തത്, നിന്റെ അകത്ത് വിശ്വാസം കയറിയതുകൊണ്ട് പ്രതികൂല സാഹചര്യങ്ങളിൽ ആത്മഹത്യയെക്കുറിച്ച് നീ ചിന്തിക്കാത്തത്, നിന്റെ അകത്ത് വിശ്വാസം കയറിയതുകൊണ്ട് നിരാശനായി ഭ്രാന്തനെ പോലെ നീ അലയാത്തത്. എല്ലാ പ്രതികൂലമാകുമ്പോഴും നീ വിളിച്ചു പറയും, ഞാൻ ആരെയെ വിശ്വസിക്കുന്നു? ഞാൻ അറിയുന്നു എന്റെ കൈക്കൊരാൾ പിടിച്ചിട്ടുണ്ട്. ഞാൻ ലജ്ജിച്ചു പോകുമ്പോൾ അവൻ ഇടവരുത്തുകയില്ല. നിന്റെ അകത്തു കയറിയ വിശ്വാസം ചെറിയൊരു കാര്യമല്ല. വിശ്വാസത്തിൽ നിലനിൽക്കുന്ന കാലത്തോളം ഒരിത്തരം തന്നെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. ലോകത്തെ ജയിച്ച ജയമോ, ലോകത്തെ ജയിച്ച ജയമോ നിങ്ങളുടെ വിശ്വാസം തന്നെ. ബൈബിൾ എഴുതിയിരിക്കുന്ന കാര്യമാണ്, നിന്റെ വിശ്വാസമാണ് ലോകത്തെ ജയിക്കുന്ന ജയം. വിശ്വാസമുള്ളവൻ ഇപ്പോഴുള്ളതല്ല കാണുന്നത്, വിശ്വാസമുള്ളവൻ ചുറ്റുപാടല്ല കാണുന്നത്, വിശ്വാസമുള്ളവൻ താൽക്കാലികമായതല്ല കാണുന്നത്, വിശ്വാസമുള്ളവൻ പ്രതികൂലങ്ങളെയല്ല കാണുന്നത്, വിശ്വാസമുള്ളവൻ അസാധ്യതകളെയല്ല കാണുന്നത്, വിശ്വാസമുള്ളവൻ അതിന് അപ്പുറത്തേക്ക് എത്തിക്കുത്തി നോക്കുകയാണ്. എന്റെ ദൈവം പറഞ്ഞു, ദൈവം നിവർത്തിക്കും. എന്റെ ദൈവം വാഗ്ദാനം ചെയ്തു, ദൈവം നിവർത്തിക്കും. ഇതെല്ലാം താൽക്കാലികമാണ്, ഇതെല്ലാം അല്പനേരത്തേക്കുള്ളതാണ്. ഇതിനപ്പുറത്താണ് ദൈവത്തിന്റെ വാഗ്ദാനങ്ങൾ ദൈവം നിറവേറ്റുന്നത്. ഞാൻ കാത്തിരിക്കുകയാണ്. ഒറ്റ നിമിഷം കൊണ്ട് ദൈവന്റെ സ്ഥിതിക്ക് ഭേദം വരുത്തും. ഒറ്റ നിമിഷം കൊണ്ട് ദൈവം എന്നെ സൗഖ്യമാക്കും. ഒറ്റ നിമിഷം കൊണ്ട് എന്റെ ദൈവം എനിക്ക് മറുപടി തരും. ഒറ്റ നിമിഷം കൊണ്ട് ദൈവം എനിക്ക് വേണ്ടി വാതിൽ തുറക്കും. ഒറ്റ നിമിഷം കൊണ്ട് ദൈവത്തിന്റെ അത്ഭുതം എന്റെ ജീവിതത്തിൽ വെളിപ്പെടും. ഒറ്റ നിമിഷം മതി, അസാധ്യമെന്ന് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ദൈവം സാധ്യമാക്കി തരും. എങ്ങനെ അറിയാം? എന്റെ അകത്ത് വിശ്വാസമുണ്ട്. വിശ്വാസമില്ലാത്തവൻ ലജ്ജിച്ചു പോകും, വിശ്വാസമില്ലാത്തവൻ പ്രതികൂലങ്ങളിൽ ഓടിപ്പോകും. ബൈബിൾ പറയുന്നു, വിശ്വാസമുള്ളവൻ ഓടിപ്പോകയില്ല, വിശ്വാസമുള്ളവൻ ലജ്ജിച്ചു പോകയില്ല. വിശ്വാസം വലിയ സ്ഥിരതയാ, വിശ്വാസം നിന്റെ അകത്തുള്ള വലിയ ഉറപ്പാ, വിശ്വാസം നിന്റെ അകത്തുള്ള നിശ്ചയമാ, വിശ്വാസം നിന്റെ അകത്തുള്ള ബോധ്യതയാ. വിശ്വാസത്തിന്റെ ബോധ്യത എന്താ? നീ ആരെ വിശ്വസിച്ചോ അവനെക്കുറിച്ചുള്ള ഉറപ്പാ. അവൻ വാക്കുമാറത്തില്ലെന്നറിയാം, അവൻ അവിശ്വസ്തനല്ലെന്നറിയാം, അവൻ നിന്നെ സ്നേഹിക്കുന്നവനാണെന്നറിയാം, അവൻ നിന്നോട് ദയ കാണിക്കുന്നവനാണെന്നറിയാം, അവൻ നിന്നെ കൈവിടത്തില്ലെന്നറിയാം. ആ ഉറപ്പ് നിന്റെ അകത്തുണ്ടെങ്കിൽ നീ എന്തിനാണ് പരിഭ്രമിക്കുന്നത്? എന്തിനാണ് പ്രവചിച്ചു നോക്കുന്നത്? നീ ഭയപ്പെടേണ്ട, നിന്നെ വിളിച്ചവൻ ഉണ്മയുള്ള, നിന്നെ വിളിച്ചവൻ വിശ്വസ്തൻ, നിന്നെ വിളിച്ചവൻ സത്യവാൻ. ഹല്ലേലൂയാ. ഏറ്റവും വലിയ പ്രതികൂലങ്ങളിലും അവൻ നിന്റെ കൈക്ക് മുറുക്കപ്പിടിച്ചിട്ടുണ്ട്. കൂരൊരു താഴ്വരയിൽ കൂടെ നടന്നാലും ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല. നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ, നിന്റെ ഓടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. കൂടിരിക്കും എവിടെ? കൂരിന്റെ താഴ്വരയിൽ. ഏറ്റവും വലിയ പ്രതികൂലങ്ങളും ബുദ്ധിമുട്ടും വന്ന് സകല ആളുകളും നിന്നെ തള്ളിപ്പറഞ്ഞ് നീ ഒറ്റയ്ക്കായി തീരുമ്പോൾ നിന്റെ അകത്തൊരു ശബ്ദം നീ കേൾക്കും, ഭയപ്പെടണ്ട, ഭയപ്പെടണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കണ്ട, ഞാൻ നിന്റെ ദൈവമാണ്, ഞാൻ നിന്നെ ഒരു നാളും കൈവിടത്തില്ല. എനിക്കറിയാം ഇവിടെ ഇരിക്കുന്ന പല ആളുകളുടെയും ജീവിതത്തിന്റെ പ്രശ്നങ്ങളില് അവരെ ആത്മഹത്യയെ തക്കവണ്ണമുള്ള അതിഭയങ്കര പ്രശ്നങ്ങളിലൂടെ കടന്നുപോയ അവസരങ്ങളുണ്ട്. ആരവരെ പിടിച്ചു നിർത്തി? അത്ഭുതമാണ്. ആരാണ് അവർക്ക് ഇത്രയും ധൈര്യം കൊടുത്തത്? അത്ഭുതമാണ്. ആരാണ് അവരുടെ മനസ്സിന് ഇത്രയും ജീവൻ കൊടുത്തത്? അത്ഭുതമാണ്. കാരണം ഞാൻ പറയാ, അവരുടെ അകത്തൊരു വിശ്വാസം, ആ വിശ്വാസത്തിന്റെ ശക്തി അതവരെ പിടിച്ചു നിർത്തി, അതവരെ ധൈര്യപ്പെടുത്തി. ദൈവത്തിന്റെ വാഗ്ദാനങ്ങൾ മാറാത്തത്, ദൈവം പറഞ്ഞ കാര്യം ഇന്നല്ലെങ്കിൽ നാളെ ദൈവം നിവർത്തിക്കും എന്നുള്ള വലിയ പ്രതീക്ഷ അവരുടെ അകത്തുണ്ട്. അത് മങ്ങിപ്പോകാൻ ദൈവം ഇവിടെ വരുത്തുകയില്ല. നിന്റെ സ്വപ്നങ്ങളെല്ലാം ദൈവം നിറവേറ്റിത്തരും, നിന്റെ ആഗ്രഹങ്ങളെല്ലാം ദൈവം സാധിപ്പിച്ചു തരും, നിന്റെ ദർശനങ്ങളെല്ലാം ദൈവം നിറവേറ്റും, ദൈവം നിന്നോട് പറഞ്ഞ സകല ആലോചനകളും ദൈവം നിറവേറ്റും. നിനക്കുള്ള വാഗ്ദാനങ്ങൾ മാറിപ്പോകാത്തത്, നിന്നോടുള്ള ദൈവത്തിന്റെ വാഗ്ദാനങ്ങൾ അവൻ നിവർത്തിക്കും. അവന്റെ വാഗ്ദാനങ്ങൾ അതിന്റെ വഴിയിൽ കൂടെ വന്നുകൊണ്ടിരിക്കുകയാ. നീ അലഞ്ഞു നടക്കാൻ അവൻ സമ്മതിക്കയില്ല, നീ ലജ്ജിച്ചു പോകാൻ അവൻ സമ്മതിക്കയില്ല, നിന്റെ ശത്രു നിന്നെ നോക്കി കൈവിട്ടിച്ചിരിക്കാൻ അവൻ സമ്മതിക്കയില്ല, നിന്റെ ശത്രുക്കളുടെ ഇഷ്ടത്തിന് അവൻ നിന്നെ ഏൽപ്പിച്ചു കൊടുക്കത്തില്ല. നിന്റെ തല അവൻ ഉയർത്തും, നിന്റെ വാലല്ല അവൻ തലയാക്കും, നിന്റെ കാര്യം അവൻ സാധിപ്പിക്കും, നീ ചെയ്യുന്നതൊക്കെ അവൻ സാധിപ്പിക്കും. ഇപ്പോഴത്തെ പ്രതികൂലങ്ങളിൽ അവൻ നിനക്ക് ജയം തരുന്നു, ഇപ്പോഴത്തെ എതിർപ്പുകളിൽ അവൻ നിനക്ക് ജയം തരുന്നു, ഇപ്പോഴത്തെ ഞെരുക്കങ്ങളിൽ അവൻ നിനക്ക് ജയം തരുന്നു, ഇപ്പോഴത്തെ സാമ്പത്തിക ബുദ്ധിമുട്ടിൽ അവൻ നിനക്ക് ജയം തരുന്നു, അവൻ നിനക്ക് വീട് തരുന്നു, അവൻ നിനക്ക് ജോലി തരുന്നു, അവൻ നിനക്ക് കുഞ്ഞുങ്ങൾക്ക് ഭാവി നൽകുന്നു, അവൻ നിനക്ക് ആത്മീയ കൃപകൾ നൽകുന്നു, അവൻ നിനക്ക് രോഗ സൗഖ്യം തരുന്നു, അവൻ നിനക്ക് അത്ഭുതം തരുന്നു, അവൻ നിനക്ക് ആരോഗ്യം നൽകുന്നു. നിന്റെ ജീവിതത്തിൽ ഏതെല്ലാം വിഷയങ്ങൾ അവന്റെ മുമ്പിൽ വെച്ചിട്ടുണ്ടോ ആ വിഷയങ്ങളുടെ മറുപടി സ്വർഗത്തിൽ നിന്ന് പുറപ്പെട്ടിരിക്കുന്നു. വിശ്വസിക്കുന്നവൻ ലജ്ജിച്ചു പോകയില്ല. നീ എങ്ങനെ രക്ഷിക്കപ്പെട്ടു? വിശ്വാസത്താൽ. നീ എങ്ങനെ നീതീകരിക്കപ്പെട്ടു? വിശ്വാസത്താൽ. നീ എങ്ങനെ വീണ്ടെടുക്കപ്പെട്ടു? വിശ്വാസത്താൽ. നീ എങ്ങനെ ദൈവവൈദ്യരായി? വിശ്വാസത്താൽ. അത് മറക്കരുത്. ന്യായപ്രമാണത്തെക്കാൾ ശക്തിയാണ് വിശ്വാസത്തിന്. ഒന്ന് മോശയിൽ കൂടെ വന്നതാ, മറ്റേത് ക്രിസ്തുവിൽ കൂടെ വന്നതാ. ഒന്ന് സീനായി മലയിൽ വന്നതാ, മറ്റ് കാൽവറി മലയിൽ വന്നതാ. വിശ്വാസത്താൽ. അടിമുഖത്തിൽ കുടുങ്ങിപ്പോകരുത്. നിന്റെ ഗുണം കൊണ്ട് ഉണ്ടായ നന്മകളൊന്നുമല്ല, നിന്റെ ഗുണം കൊണ്ടല്ല നീ രക്ഷിക്കപ്പെട്ടത്. നീ ഗുണമില്ലാത്തവനായിരുന്നു, പക്ഷേ വിശ്വസിച്ചു, അതുകൊണ്ട് അവൻ രക്ഷിച്ചു. നീ എന്തോ കൊടുത്തൊന്നും കൊടുത്തില്ല,
എത്ര കൊടുത്ത നേർച്ച? നേർച്ച ഒന്നും വിട്ടില്ല. നീ എത്ര പ്രാവശ്യം കടന്നു ഉരുണ്ടു? ഒരു പ്രാവശ്യം ഉരുണ്ടില്ല. എത്ര പ്രാവശ്യം നീ മുട്ടേ നീന്തി വന്നു? ഒരു പ്രാവശ്യം മുട്ടേ നീന്തിയിട്ടില്ല. എത്ര പ്രാവശ്യം നെറ്റ് കൊണ്ടുപോയി നിലത്തിടിച്ചു? ഒരു പ്രാവശ്യം ഇടിച്ചിട്ടില്ല. എത്ര ഇഷ്ടിയ തലയെ പൊക്കി വെച്ചുകൊണ്ട് പ്രായശ്ചിത്തമായി നടന്നു? ഒരു ഇഷ്ടിയും തലയെ വെച്ചില്ല. പിന്നെന്താ ചെയ്തു? ഒന്നും ചെയ്തില്ല. ഒന്നും ചെയ്തില്ല എങ്ങനെ കിട്ടി? ഞാൻ വിശ്വസിച്ചു. എന്താ വിശ്വസിച്ചു? യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചു. എന്ത് വിശ്വസിച്ചു? അവനെ രക്ഷിപ്പാൻ ശക്തനെന്ന് വിശ്വസിച്ചു. എന്ത് വിശ്വസിച്ചു? അവൻ പറഞ്ഞ വാക്കുകൾ അവൻ പാലിക്കുമെന്ന് വിശ്വസിച്ചു. എന്ത് വിശ്വസിച്ചു? അവൻ ക്രൂശിച്ച രക്തത്തിന്റെ ശക്തിയിൽ ഞാൻ വിശ്വസിച്ചു. എന്ത് വിശ്വസിച്ചു? അവനെ രക്ഷകനാണെന്ന് വിശ്വസിച്ചു. അവന്റെ വീണ്ടെടുപ്പുകാരനാണെന്ന് വിശ്വസിച്ചു. അവൻ എന്റെ പാപം മോചിച്ചു എന്ന് വിശ്വസിച്ചു. അവൻ എന്റെ പേര് സ്വർഗത്തിൽ എഴുതിയെന്ന് വിശ്വസിച്ചു. ഞാൻ ദൈവ പൈതലായിരുന്നു വിശ്വസിച്ചു. ദൈവസന്നിധിയിലേക്ക് അടുത്തു വന്ന അപ്പാ പിതാവേ എന്ന് വിളിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ എനിക്ക് പ്രാഗൽഭ്യം ദൈവം തന്നു. ആണ് വിശ്വാസത്തിന്റെ ശക്തി. വിശ്വാസത്തിൽ പിടിച്ചു നിന്നോണം. നീ വിശ്വാസത്തിൽ സമ്പന്നനായിക്കൊള്ളണം. ബാക്കി ഒന്നിലും നിനക്ക് സമ്പത്തില്ലെങ്കിലും നിന്റെ അകത്ത് ദൈവം തന്ന വിശ്വാസത്തിൽ അയവില്ലാതെ പിടിച്ചു നിന്നോണം. നിന്റെ വിശ്വാസത്തെ പരിശോധിക്കാൻ അഗ്നി പരിശോധന വരും. നീ വിശ്വാസത്തിൽ നിൽക്കുന്നോ? നിന്റെ വിശ്വാസത്തിന്റെ ശക്തി അറിയാൻ പിടിച്ച് വലിച്ച പിഞ്ചിപ്പോയെന്ന് തോന്നും. പിഞ്ചി പിഞ്ചി പിഞ്ചിപ്പോയിട്ട് ഒരു ചെറിയ നൂല് മാത്രം പൊട്ടാതെ നിൽക്കുന്നെങ്കിൽ മതി. അതാണ് വിശ്വാസത്തിന്റെ ശക്തി. അത് മതി, അത് നിന്നെ പിടിച്ചു കയറ്റും. വിശ്വാസത്തിന്റെ ശക്തി അതാണ്. എല്ലാ പ്രതികൂലങ്ങളുടെയും നടുവിലെ തീക്കകത്ത് വലിച്ചെറിഞ്ഞാൽ നാലാമൻ അവിടെ കൂടെ വരും. നാലാമൻ കൂടെ വരും. ഓ, വലിയ തിരമാലകൾ പൊങ്ങുന്നതിന്റെ പടക മുങ്ങുമെന്ന് തോന്നുമ്പോൾ കടലിന്റെ മുകളിൽ കൂടെ ഒരാൾ നടന്നു പോരും. എല്ലാവരും കൈവിട്ട് തന്നെ സിംഹക്കുഴിയിലേക്ക് എറിഞ്ഞാൽ നീ ചെല്ലുന്നതിന് മുമ്പ് സിംഹങ്ങളുടെ വായടയ്ക്കാൻ അവിടെ അവിടെ ഇറങ്ങി വന്നിരിക്കും. അവൻ ഇറങ്ങി വന്നിരിക്കും. യോർദാന്റെ തീരത്ത് വരുമ്പോൾ നിനക്ക് മുമ്പേ യോർദാനിലിറങ്ങി യോർദാനെ വറ്റിച്ചിരിക്കും. ചെങ്കളുടെ തീരത്ത് വരുമ്പോൾ അവന്റെ പെരുങ്കാറ്റടിപ്പിച്ച് ചെങ്കളിനെ വറ്റിച്ച് ഉണങ്ങിയ നിലമാക്കി നിനക്ക് വേണ്ടി നൽകിത്തരും. പ്രതികൂലങ്ങൾ നീ ചഞ്ചലപ്പെടരുത്. പ്രശ്നങ്ങൾ നീ വാടിപ്പോകരുത്. പ്രശ്നങ്ങൾ വരുമ്പോൾ ഇത് ആദ്യമായിട്ട് സംഭവിക്കുകയാണെന്ന് വിചാരിക്കരുത്. നീ തീയിൽ കുരുത്തവനാണ്. തീയിൽ കുരുത്ത നിന്നെ വെയിലത്ത് വാടാൻ അനുവദിക്കരുത്. നീ തീയിൽ കുരുത്തവനാണ്. വിശ്വാസത്തിന്റെ തീയിൽ കുരുത്ത നിന്നോട് ഒരു പോരാട്ടങ്ങൾക്കും പിടിച്ചു നിൽക്കാൻ കഴിയത്തില്ല. വിശ്വാസത്തിന്റെ തീയിൽ കുരുത്ത നീ കർത്താവിന്റെ കൈക്ക് പിടിച്ചുകൊണ്ട് മുമ്പോട്ട് പൊക്കോണം. വിശ്വാസ പ്രമാണങ്ങളെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്, നിന്റെ അകത്തുള്ള വിശ്വാസത്തിന്റെ ബോധ്യതയെ കുറിച്ചാണ്. നാമോ സഹോദരന്മാരെ ഈ സഹാക്കിനെ പോലെ വാഗ്ദത്തത്താൽ ജനിച്ച മക്കളാകുന്നു. എന്നാൽ അന്ന് ജഡപ്രകാരം ജനിച്ചവൻ ആൽപ്പർപ്രകാരം ജനിച്ചവനെ ഉപദ്രവിച്ച പോലെ ഇന്നും കാണുന്നു. തിരുവെഴുത്തോ എന്തു പറയുന്നു? തിരുവെഴുത്ത് എന്താ പറയുന്നത്? ദാസിയെയും മകനെയും പുറത്താക്കി കളക. ദാസിയുടെ മകൻ സ്വതന്ത്രയുടെ മകനോടുകൂടെ അവകാശിയാകയില്ല. കർമ്മമാർഗക്കാരൻ വിശ്വാസ മാർഗക്കാരനോടുകൂടെ അവകാശിയാകയില്ല. മതകർമ്മങ്ങളുടെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ശ്രമിക്കുന്നവൻ വിശ്വാസത്താൽ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതോടൊപ്പമാകയില്ല. ആബേൽ വിശ്വാസ മാർഗക്കാരൻ, അവൻ വിശ്വാസത്താൽ ഒരു ആട്ടുകുട്ടിയെ കൊണ്ടുവന്നു. കായിൻ കർമ്മമാർഗക്കാരൻ, അവന്റെ അധ്വാനഫലത്തിൽ നിന്ന്, കൃഷി ഫലത്തിൽ നിന്ന്, വിയർപ്പിന്റെ ഫലത്തിൽ നിന്ന് അവൻ കൃഷി സാധനങ്ങൾ കൊണ്ടുവന്നു. ദൈവം ഹാബേലിലും അവന്റെ വഴിപാടിലും പ്രസാദിച്ചു. കാരണം ഹാബേൽ വിശ്വാസത്താൽ ദൈവത്തിന് കായിന്റെതിലും ഉത്തമമായ യാഗം കഴിച്ചു. യേശുക്രിസ്തുവിന്റെ യാഗത്തിൽ വിശ്വസിച്ച് വരാൻ പോകുന്ന ക്രിസ്തുവിന്റെ യാഗത്തിന്റെ പ്രതീകമായി ഹാബേൽ ഒരു കുഞ്ഞാടിനെ അടുത്തു ദൈവകുഞ്ഞാടിന്റെ നിഴലായി. വിശ്വാസത്തിന്റെ യാഗമായിരുന്നു. യാഗമെന്ന കർമ്മം കൊണ്ടല്ല ദൈവം പ്രസാദിച്ചത്, ആ കർമ്മത്തിൽ അവനുണ്ടായിരുന്ന വിശ്വാസമാണ് ദൈവം ആദരിച്ചത്. വെറുതെ അധ്വാന ഫലം കൊണ്ട് വേണ്ട, ഞാൻ കൃഷി ചെയ്തുണ്ടാക്കിയ നിനക്ക് തന്നിരിക്കുന്നു, അതെടുത്തന്നെ അനുഗ്രഹിക്കണമെന്ന് പറയുന്ന മനോഭാവത്തെ ദൈവം അനുഗ്രഹിക്കുകയില്ല. നിന്റേതെന്ന് പറയാൻ ഒന്നുമില്ല. നിന്റേതായിട്ട് കൊടുക്കാൻ നിനക്കൊന്നുമില്ല. നിനക്കൊന്നുമില്ലാത്തതുകൊണ്ട് നീ നിന്നെ കൊടുക്കണം, വേറെ ഒന്നും കൊടുക്കണ്ട. ദൈവത്തിന് നിന്നെ മതി, നിന്റെ വകയല്ല വേണ്ടത്. നിന്നെ പാപത്തിന് കൊടുത്തിട്ട്, നിന്നെ മദ്യപാനത്തിന് കൊടുത്തിട്ട്, നിന്നെ ദുർമാർഗത്തിന് കൊടുത്തിട്ട്, നിന്നെ താൻ തോന്നിയ ജീവിതത്തിന് കൊടുത്തിട്ട്
നിന്റെ പോക്കറ്റിലിരിക്കുന്ന പണമോ നിന്റെ വസ്തുവോ എന്തെങ്കിലും ദൈവത്തിന് കൊടുത്താൽ ദൈവത്തിന് അത് വേണ്ട,
അത് വേണ്ട. നിന്നെ കൊടുക്ക ദൈവത്തിന്, നിന്നെ കൊടുക്ക, നിന്നെ ദൈവത്തിന് സമർപ്പിക്ക. ദൈവത്തിന് നിന്നെയാണ് വേണ്ടിയത്. ദാസിയെയും മകനെയും പുറത്താക്കി കളക. ദാസിയുടെ മകൻ സ്വന്തരുടെ മകനോടെ അവകാശിയാകയില്ല. അങ്ങനെ സഹോദരന്മാരെ, നാം ദാസിയുടെ മക്കളല്ല. നമ്മൾ യഹൂദ മതത്തിന്റെ മക്കളല്ല. നമ്മൾ ഒരു മതത്തിന്റെയും മക്കളല്ല. ഒരനുഷ്ഠാനങ്ങളുടെയും ആചാരങ്ങളുടെയും കർമ്മങ്ങളുടെയും മക്കളല്ല. നമ്മൾ വിശ്വാസത്തിന്റെ മക്കളാണ്. നമ്മൾ സ്വതന്ത്രയുടെ മക്കളാണ്. സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി. ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പീൻ. അടിമതുകത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത്. സ്വാതന്ത്ര്യം കിട്ടി ക്രിസ്തുവിലൂടെ. വിശ്വസിക്കുന്നവന് സ്വാതന്ത്ര്യമാണ്. വിശ്വസിക്കുന്നവനൊന്നും ചെയ്യാനില്ല. അവന്റെ കയ്യിൽ ഇഷ്ടിയയില്ല, അവന്റെ കയ്യിൽ എണ്ണയില്ല, അവന്റെ കയ്യിൽ തിരിയില്ല, അവന്റെ കയ്യിലൊന്നുമില്ല. അവൻ സ്വതന്ത്രന. പിന്നെയും പോയി അടിമനുഖത്തിൽ തലവെച്ച് കൊടുക്കരുത്. പണ്ടത്തെ ആചാരങ്ങളിലേക്ക് അനുഷ്ഠാനങ്ങളിലേക്ക് പോയി തലവെച്ച് കൊടുക്കരുത്. അതിന്റെ കാലം കഴിഞ്ഞു. അതിനൊരു കാലമുണ്ടായിരുന്നു. ക്രിസ്തു വരുന്നതിന് മുമ്പുള്ള കാലം ഈ ലോകം മുഴുവൻ അങ്ങനെയാണ് ജീവിച്ചത്. ക്രിസ്തു വന്നപ്പോൾ അവനൊരു പുതിയ മാർഗം കാണിച്ചു തന്നു. ആ മാർഗം വിശ്വാസത്തിന്റെ മാർഗമാണ്. എന്നിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും അവനെ ഞാൻ ജീവിപ്പിക്കും. എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് ജീവജലത്തിന്റെ നദികൾ ഒഴുകും. വിശ്വാസത്തിന്റെ മാർഗക്കാരന്റെ കൈകൾ കൊട്ട വിട്ടൊഴിഞ്ഞിരിക്കുന്നു. കർമ്മങ്ങളുടെ കൊട്ട വിട്ടൊഴിഞ്ഞിരിക്കുന്നു. ഒരു വരിസംഖ്യയോ ഒരു പ്രത്യേകം പിരിവോ ഒരു പ്രത്യേകം നേർച്ചയോ നിനക്കില്ല രക്ഷയ്ക്കു വേണ്ടി. ആരെങ്കിലും സഹായിക്കാനായിട്ട് കൊടുക്കണം, പക്ഷെ അത് രക്ഷയ്ക്കു വേണ്ടിയല്ല. രക്ഷിക്കപ്പെട്ടത് കൊണ്ട് നീ അങ്ങനെ ചെയ്യണം. സ്നാനം പോലും രക്ഷയ്ക്കല്ല. സ്നാനപ്പെട്ടത് രക്ഷയ്ക്കാണെന്ന് ആരും ധരിക്കരുത്. സ്നാനം എന്ന കർമ്മത്തിൽ കൂടെ രക്ഷ നൽകുന്നില്ല. കർമ്മം രക്ഷിക്കുന്നില്ല. രക്ഷിക്കപ്പെട്ടത് കൊണ്ട് നീ സ്നാനപ്പെടുക. നിന്റെ വിശ്വാസത്തിന് ഒരു എക്സ്പ്രഷൻ കാണിക്കുക. നീ പാപത്തിന് മരിച്ചു. യേശു മരിച്ചടക്കപ്പെട്ട പോലെ നീ കുഴിച്ചിടപ്പെട്ടു. നീ പുതുജീവൻ ജീവിപ്പാൻ ഉയർത്തെഴുന്നേറ്റ് വന്നിരിക്കുന്ന പ്രതീകമായി കാണിക്കുകയാണ് സ്നാനം. ഒരു കർമ്മവുമില്ല. നിന്റെ കൈകൾ കൊട്ട വിട്ടൊഴിഞ്ഞു. നീ സ്വതന്ത്രയാണ്. ഇനി ആരെങ്കിലും വന്ന് അടിമ നുഖത്തിൽ നിങ്ങളെ കുടുക്കരുത്. നിങ്ങളുടെ ഗുണങ്ങളെക്കുറിച്ച് പറഞ്ഞ്, നിങ്ങളുടെ ഗുണങ്ങളെക്കുറിച്ച് പറഞ്ഞ് പ്രശംസിക്കുകയോ നിങ്ങളുടെ ദോഷങ്ങളെക്കുറിച്ച് പറഞ്ഞ് നിങ്ങളെ താഴ്ത്തിക്കെട്ടുകയോ ചെയ്യുന്ന കാര്യത്തിൽ നിങ്ങൾ ഇടകൊടുക്കണ്ട. നീ വേറൊരാടെ കയ്യെ പിടിച്ചേക്ക. യേശുവിന്റെ കയ്യേല്, ആണിപ്പാളിലെ കയ്യെ പിടിച്ച് നടക്കുന്നവനാ. നിനക്ക് ഇനി ആരുടെയും സർട്ടിഫിക്കറ്റും വേണ്ട, ആരുടെയും ലൈസൻസും വേണ്ട, ആരുടെയും പ്രത്യേക പത്രങ്ങളും വേണ്ട, ആരുടെയും ചങ്ങലയ്ക്ക് കെട്ടിയിട്ട് നിന്നെ ഇട്ട് ചാടിക്കാൻ നീ സമ്മതിക്കരുത്. ചങ്ങലയ്ക്ക് കെട്ടിയിട്ട് ചാടിക്കുമായിരുന്നു പണ്ട് കുരങ്ങ് കളിക്കാർ. കുരങ്ങിനെ ഇപ്പോൾ ഗവൺമെന്റ് നിരോധിച്ചിരിക്കുകയാണ്. കുരങ്ങിനെ വളർത്തുന്ന കുരങ്ങിന്റെ അരയ്ക്കാണ് തൊടൽ കെട്ടിയേക്കുന്നത്. ഞാൻ ചെറിയ പ്രായത്തിൽ കണ്ടിട്ടുണ്ട്. ചാടാൻ പറഞ്ഞാൽ കുരങ്ങ് ചാടും. ഒരുപാട് മുറകളാണ്. പക്ഷെ ചങ്ങലയിൽ നീ അയാൾ പിടിവിടത്തില്ല. ചങ്ങലയിൽ നിന്ന് പിടിവിട്ടാതെ ഓടിപ്പോയി വേറെ വലിയ മരത്തെ കയറി കളയും. അതുകൊണ്ട് ചങ്ങലെ പിടിച്ചിട്ടേക്ക. ചാടാ കുഞ്ചിരാമ എന്ന് പറഞ്ഞാൽ അത് ചാടും. ഇതുപോലെ നിന്റെ അരയ്ക്ക് കെട്ടിയിട്ടിരുന്ന ചങ്ങലകളുണ്ട്. ഏറ്റവും വലിയ ചങ്ങല സാത്താൻ കെട്ടിയ ചങ്ങലയാ. അവനിട്ട് ചാടിച്ചുകൊണ്ടിരിക്കുക. പോയി കുടിക്കടാ, കള്ള് കുടിക്കടാ, നീ പോയി കുടിക്കും. ആരായും കുടിക്കടാ, അവിടെ പോയി കുടിക്കും. നീ അടിക്കടാ എന്ന് പറഞ്ഞാൽ അടിക്കും. നീ അത് ചെയ്യ് ഇത് ചെയ്യെന്ന് പറഞ്ഞാ അവന്റെ ചങ്ങലയെ കിടക്കുക. അതെല്ലാം ചെയ്തുകൊണ്ടിരുന്നു. ആ ചങ്ങല പൊട്ടി. പിന്നെ മതങ്ങളിട്ടിരുന്ന ചങ്ങലയുണ്ട്. ഓരോ പാർട്ടികളിട്ടിരുന്ന ചങ്ങലയുണ്ട്. മനുഷ്യ സമൂഹത്തിൽ ഓരോ ആളുകൾ നിന്നെ മുതലെടുക്കാൻ, നിന്നെ ചൂഷണം ചെയ്യാൻ കെട്ടിയ ചങ്ങലയുണ്ട്. യേശു ക്രിസ്തുവിലൂടെ എല്ലാ ചങ്ങലയും പൊട്ടിയിരിക്കുന്നു. യേശു ക്രിസ്തുവിലൂടെ എല്ലാ ചങ്ങലയും പൊട്ടിയിരിക്കുന്നു. മനസ്സിലായവർ കൈ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നിനക്ക് സ്വാതന്ത്ര്യം വന്നിരിക്കുന്നു. സ്വാതന്ത്ര്യം വന്ന നിന്നെ ആരെങ്കിലും വന്ന് ദുരുപദേശം പറഞ്ഞ് തെറ്റായ കാര്യങ്ങൾ പറഞ്ഞ് പിന്നെയും അടിമ നുഖത്തിലേക്ക് കൊടുക്കരുത്. നിന്റെ ആത്മീയത്തെ ചങ്ങലയിൽ കെട്ടാൻ നീ സമ്മതിക്കരുത്. ഒരു ആത്മീയത്തെ മുഖത്തിന്റെ കീഴിൽ കെട്ടാൻ നീ സമ്മതിക്കരുത്. അങ്ങനെ നീ കൊതറി നീക്കുമ്പോൾ, നീ സ്വതന്ത്രമായി നിൽക്കുമ്പോൾ സോഷ്യൽ പ്രോബ്ലംസ് ഉണ്ടായിന്ന് വരാം, നിന്നെ സമൂഹം ഒറ്റപ്പെടുത്തിയെന്ന് വരാം, ആളുകൾ പരിഹസിച്ചെന്ന് വരാം, ആളുകൾ നിന്ദിച്ചെന്ന് വരാം, ഒന്നും വകവിക്കേണ്ട കാര്യമില്ല. നീ വിശ്വാസ മാർഗക്കാരനാണ്, നിനക്കെ അറിയത്തുള്ളൂ ഇനി എന്താ ഈ ലോകത്തിന് നടക്കാൻ പോകുന്നത്. നിനക്കെ അറിയത്തുള്ളൂ ഈ ലോകം അതിന്റെ അന്ത്യത്തിലേക്ക് നീങ്ങിയാണ്. നിനക്കെ അറിയത്തുള്ളൂ ഒരു രാജാവ് നീതിയോടെ വാഴും, അവന്റെ പ്രഭുക്കന്മാർ ന്യായത്തോട് അധികാരം നടത്തും. നിനക്ക് അറിയത്തുള്ളൂ എല്ലാ മനുഷ്യനും മരണവും അതിനുശേഷം ദൈവത്തിന്റെ ന്യായവിധിയുമുണ്ടെന്ന്. നിനക്ക് അറിയത്തുള്ളൂ വരാൻ പോകുന്ന നാളുകളെ കുറിച്ച്. അന്ധന്മാർ തപ്പി നടക്കുന്ന പോലെ ലോകം തപ്പി നടക്കുക. നിന്റെ കണ്ണിന് കാഴ്ച തന്നെങ്കിൽ പിന്നെ നീ തപ്പി നടക്കേണ്ട കാര്യമില്ല. നിനക്ക് കാണിച്ചു തന്ന പാതയിലൂടെ മുമ്പോട്ട് പോയിക്കൊള്ളുക. മനസ്സിലായവർ കൈയടിച്ചു ദൈവത്തിന് സ്തോത്രം ചെയ്യാം. പ്രാർത്ഥിക്കാം. സ്വർഗസ്നായ പ്രിയപിതാവ്, ലോകമെങ്ങും അവിടുത്തെ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന അവിടുത്തെ ജനത്തെ അനുഗ്രഹിക്കണമേ. വചനത്തിന് സത്യങ്ങൾ ഉൾക്കണ്ണുകളിൽ തെളിവായിട്ട് വെളിപ്പെട്ട് വരാൻ ഇടയാക്കണമേ. ഇവിടുന്ന് വചനം കേട്ട് എല്ലാവരെയും അനുഗ്രഹിക്കണമേ. അവിടുത്തെ കൃപ എല്ലാ ജീവങ്ങളും നൽകണമേ. ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു, നിന്നിൽ വിശ്വസിച്ചിരിക്കുന്നു. അതാണ് ലോകത്തിലെ ഏറ്റവും വലിയ ശക്തി എന്ന് നിങ്ങൾ അനുഭവിച്ചറിഞ്ഞിരിക്കുന്നു. അത് നിലനിൽപ്പാൻ ഞങ്ങൾക്കിടയാക്കണമേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.